Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും തുടർന്ന് വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ഈ പ്രക്ഷേപണത്തിൽ നാം 95-ാം സങ്കീർത്തനത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. സാഹിത്യ രൂപത്തിൽ ഇതൊരു പ്രവചനപരമായ സങ്കീർത്തനമാണ്. പ്രവചനം പ്രബോധനമാണ്. പ്രവാചക ശബ്ദം ജനങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ളതാണ്. അങ്ങനെ രചനയിൽ പ്രവചന ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഗായകൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതും ദൈവത്തിങ്കിലേക്ക് ക്ഷണിക്കുന്നതും ഈ ഗീതത്തിന്റെ സവിശേഷതയാണ്. പ്രഭണിതമായിട്ട് ഈ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ രണ്ട് സങ്കീർത്തന പദങ്ങൾ പരിശോധിച്ചുകൊണ്ട് മനോഹരമായ ഈ ഗീതത്തിന്റെ പഠനത്തിലേക്ക്, ഈ സങ്കീർത്തനത്തിന്റെ 95-ാം സങ്കീർത്തനത്തിന്റെ പഠനത്തിലേക്ക് കടക്കാം. ഈ സങ്കീർത്തനത്തിന്റെ സംഗീതാവിഷ്കാരത്തിൽ പ്രഭണിതമായിട്ടെടുത്തിരിക്കുന്നത് 9-ാമത്തെ പദമാണ്. അതിങ്ങനെയാണ്: മരുഭൂമിയിലെ മെരീബായിലും മാസായിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കാതെ നിങ്ങൾ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. മരുഭൂമിയിലെ മെരീബായിലും മാസായിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കാതെ നിങ്ങൾ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ഈണം പകരുന്നതിനും പ്രായോഗികമായി പ്രാർത്ഥനാ സമൂഹത്തിലോ ദേവാലയത്തിലോ ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾക്ക് ഈ പ്രഭണിതം ഓർമ്മയിൽ ഉൾക്കൊള്ളുവാൻ സഹായകമാകുന്നതിനും ഹൃദിസ്ഥമാക്കാൻ സഹായിക്കുന്നതിനും തക്ക വിധത്തിൽ വൃത്തബദ്ധമായിട്ട് രണ്ടു വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഹെബ്രായ മൂലകൃതി കവിതകളാണെങ്കിലും പരിഭാഷയിൽ അളവോ വൃത്തമോ പാലിക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. എന്നാൽ ആശയങ്ങൾ ചോർന്നു പോകാതെ വളരെ വിശ്വസ്തമായിട്ട് അവ പരിഭാഷ ചെയ്തിരിക്കുന്നു എന്ന സത്യം നാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവിന്റെ വചനം നിങ്ങൾ ശ്രവിക്കുവിൻ. അങ്ങനെ എന്തുതന്നെ പറഞ്ഞാലും പ്രഥമ പദത്തിൽ തന്നെ സങ്കീർത്തനത്തിന്റെ പ്രവചനഭാവം വളരെ വ്യക്തമായിട്ട് വരുന്നു. കഠിനമാക്കരുത്, ശ്രവിക്കുവിൻ എന്നിങ്ങനെയുള്ള കർമ്മത്തിന്റെ ആജ്ഞാനുവർത്തിയായ പ്രയോഗങ്ങൾ അതിന്റെ പ്രവചനപരമായ, സങ്കീർത്തനത്തിന്റെ പ്രവചനപരമായ സ്വഭാവം വെളിപ്പെടുത്തുന്നു, വ്യക്തമാക്കുന്നു. പഠന വിഷയമാക്കിയിരിക്കുന്ന 95-ാം സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് വളരെ മനോഹരമായി ആലപിച്ചിരിക്കുന്നത് സെബി തുരുത്തിപ്പുറവും സംഘവുമാണ്.
ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ.
അങ്ങനെ പ്രബോധനപരമായ ഗീതങ്ങളുടെ ഗണത്തിൽപ്പെട്ടതാണ് പ്രവചന സ്വഭാവമുള്ള 95-ാം സങ്കീർത്തനമെന്ന് നാം പറയുകയുണ്ടായി. കുറച്ചുകൂടെ വിസ്തരിക്കുകയാണെങ്കിൽ പ്രവാചക സാഹിത്യത്തിന്റെ സവിശേഷതകളായ വാഗ്ദാനത്തിന്റെയും ശിക്ഷയുടെയും പ്രയോഗങ്ങൾ, മുന്നറിയിപ്പുകൾ, ആരാധന സമൂഹത്തിലെ അരുളപ്പാടുകൾ, ആനുകാലിക പ്രശ്നങ്ങൾക്ക് ദൈവത്തിന്റെ ഉത്തരം എന്നിവ ഈ ഗീതത്തിൽ കാണാം. പ്രവാചക ശാസനയും ഭർശനവും ഭീഷണിയും നെടുവീർപ്പുകളും അതുപോലെ തിന്മയുടെ വളർച്ചയിലും സ്വാധീനത്തിലുമുള്ള ദുഃഖവും വിലാപവും ഇവയിൽ കണ്ടെന്നു വരാം. അങ്ങനെ പ്രവാചക പുസ്തകത്തിൽ നിന്നുമുള്ള പല ആശയങ്ങളും ഇതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന് ഉബോധബലകമായി അല്ലെങ്കിൽ ഉറപ്പു നൽകുന്ന വിധത്തിൽ ഗായകൻ ജനങ്ങളെ ഒരു പ്രവചന ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിക്കുന്നു, ദൈവത്തിങ്കിലേക്ക് ക്ഷണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ പ്രവചന ശൈലി ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അരുളപ്പാടുകൾ നടത്തുന്ന പ്രവാചകന്മാരെ പറ്റിയും അവർ ആരാധന സമൂഹത്തിൽ നടത്തുന്ന പ്രവചനങ്ങളെപ്പറ്റിയും പഴയ നിയമത്തിൽ തന്നെ ധാരാളം പരാമർശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള പ്രവചനങ്ങൾ വിലപിക്കുന്ന ആരാധകനെയും അതിൽ പങ്കെടുക്കുന്ന വിശ്വാസ സമൂഹത്തെയും ദൈവത്തിലുള്ള ശരണഭാവത്തിലേക്കും കൃതജ്ഞതാ സ്തോത്രത്തിലേക്കും നയിക്കുന്നു. അങ്ങനെ അവ ജനങ്ങൾക്ക് സാന്ത്വനം പകരുന്നു, പ്രത്യാശ പകരുന്നു. ഇത് നമുക്ക് 95 സങ്കീർത്തനം പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. വരുവിൻ നമുക്ക് കർത്താവിനു സ്തോത്രഗീതമാലപിക്കാം, നമ്മുടെ ശിലയായ കർത്താവിനെ പാടിപ്പുകഴ്ത്താം, നമ്മുടെ ശിലയായ കർത്താവിനെ പാടിപ്പുകഴ്ത്താം. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആവോ, ഗായകൻ കർത്താവിനെ ഈ പദങ്ങളിൽ ശില എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രക്ഷാശില കർത്താവിന്റെ വിശേഷണമാണ്. ജെറൂസലേമിൽ വളർന്ന ആരാധനക്രമ പാരമ്പര്യത്തിൽ ദൈവത്തെ പല പേരുകളിലാണ് മഹത്വപ്പെടുത്തിയിരുന്നത്. അത്യുന്നതനായ ദൈവം, എല്ലാ ദേവന്മാരുടെ മേലും രാജാവായ ദൈവം, രക്ഷാശിലയായ ദൈവം, സ്രഷ്ടാവായ ദൈവം, രക്ഷകനായ ദൈവം എന്നിങ്ങനെ. അതിനാൽ സർവശക്തനായ കർത്താവിന്റെ മുൻപിലാണ് ജനങ്ങൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത്. കാരണം അവിടുന്ന് സ്രഷ്ടാവും ലോകത്തിന്റെ മുഴുവൻ കർത്താവുമാണ്. അവിടെയും തീരുന്നില്ല, പിന്നെയും സങ്കീർത്തകൻ ദൈവത്തിന്റെ ശക്തിയെ വിവരിക്കുന്നു. ഭൂമിയുടെ അഗാധ തലങ്ങൾ, താഴ്ന്നവ മരണത്തിന്റെ ശക്തിയെയും ഗിരിശൃംഗങ്ങൾ, ഉയർന്നവ ജീവന്റെ ശക്തികളെയും സൂചിപ്പിക്കുന്നു. ഇതുവഴി താഴെയും മുകളിലും സകലത്തെയും ഭരിക്കുന്ന ദൈവം എങ്ങനെയാണ് സകല ദേവന്മാരുടെയും രാജാവാകുന്നതെന്ന് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നു. മാത്രമല്ല, സൃഷ്ടി വഴിയുള്ള ദൈവത്തിന്റെ ലോകാധിപത്യവും ഈ സങ്കീർത്തനത്തിൽ 95 സങ്കീർത്തനത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈ ഗീതത്തിന്റെ ആലാപന സന്ദർഭത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് മനസ്സിൽ വരുന്നത്. ഒരു കൂട്ടം സാധാരണക്കാരായ ജനങ്ങൾ, വിശ്വാസികൾ, ജെറൂസലേമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പല ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷമായിരിക്കണം പാവങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. പിന്നെ അവർ ആബാലവൃന്ദം ജനങ്ങൾ, മുതിർന്നവരും കാരണവന്മാരും കൈക്കുഞ്ഞുങ്ങളൊക്കെ ദേവാലയ കവാടത്തിൽ അണിഞ്ഞൊരുങ്ങി ഉടുത്തൊരുങ്ങി ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിലായിരിക്കണം ഈ ഗീതം ആലപിക്കപ്പെടുന്നത്. ഗീതത്തിന്റെ ആന്തരിക ഭാവത്തിലേക്കും വിശദാംശങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇനിയും അതിന്റെ പദങ്ങളുമായി പരിചയപ്പെടാം. അങ്ങനെ പ്രവചനഭാവമുള്ളതും പ്രബോധന ശൈലിയുള്ളതുമായ ഈ സങ്കീർത്തനത്തിന്റെ ആന്തരിക അരൂപിയിലേക്ക് കൂടുതലായിട്ട് നമുക്ക് മെല്ലെ കടക്കാൻ പരിശ്രമിക്കാം. വരുവിൻ നമുക്ക് കർത്താവിനു സ്തോത്രമാലപിക്കാം, നമ്മുടെ ശിലയായ ദൈവത്തെ സന്തോഷത്തോടെ പാടിപ്പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടവിടുത്തെ സന്നിധി ചേരാം, ആനന്ദത്തോടവിടുത്തേക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കാം, അവിടുത്തേക്ക് സ്തുതിഗീതങ്ങൾ ആലപിക്കാം.
ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രഗീതമാലപിക്കാം, നമ്മുടെ ശിലയായ കർത്താവിനെ പാടിപ്പുകഴ്ത്താം, കൃതജ്ഞതാ സ്തോത്രത്തോടവിടുത്തെ സന്നിധി ചേരാം, ആനന്ദത്തോടവിടുത്തേക്ക് സ്തുതിഗീതങ്ങളാലപിക്കാം.
ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ.
തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പഴയ നിയമകാലത്തിൻ്റെ അന്ത്യത്തിലെത്തിയപ്പോഴേക്കും ജെറൂസലേം ദേവാലയവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും വളരെ വിസ്തൃതമായ പ്രദേശമായി വളർന്നിരുന്നു എന്ന്. വിപുലമായ പടവുകൾ കയറി ചെന്നാണ് ദേവാലയത്തിൻ്റെ അങ്കണത്തിലും പിന്നെ പടിക്കലും ജനമെത്തിച്ചേരുന്നത്. ദേവാലയ പടികടന്നാൽ പിന്നെ തീർത്ഥാടകർ ആദ്യം കാണുന്നത് ദ കോർട്ട് ഓഫ് ദ ജെന്റൈൽസ്, വിജാതീയരുടെ തളമാണ്. കാലത്ത് ധാരാളം ഗ്രീക്കുകാർ യഹൂദവിശ്വാസം സ്വീകരിച്ചിരുന്നു. ഇരുകൂട്ടരും തമ്മിൽ, യഹൂദരും ഗ്രീക്കുകാരും തമ്മിൽ അടുക്കലോ സംബന്ധം ചെയ്യലോ ഉണ്ടായിരുന്നില്ലെങ്കിൽ തന്നെയും അവർക്ക്, ഗ്രീക്കുകാർക്ക് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടായിരുന്നു. വിശാലമായൊരു തളം അവർക്കായി മാറ്റിവച്ചിരുന്നു. തുടർന്ന് സ്ത്രീകൾക്ക് മാത്രമുള്ള മണ്ഡപമാണ്. അതിനുശേഷമാണ് ഇസ്രായേലിയർ ദൈവജനം സമ്മേളിച്ചിരുന്ന ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗം അല്ലെങ്കിൽ പ്രധാന മണ്ഡപം. പിന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ജനമാണ് അത്യുന്നതനായി ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പ്രബോധനം തന്നെയാണ് സങ്കീർത്തന പദങ്ങളിൽ നാം ശ്രവിക്കുന്നത്. ഭൂമിയുടെ അഗാധതലങ്ങൾ, താഴ്വാരങ്ങളും പുഴകളും സമുദ്രവും എന്നതുപോലെ തന്നെ ഉന്നതതലങ്ങളും, അതായത് പർവ്വത ശൃംഗങ്ങളും മലകളും മാമരങ്ങളും പക്ഷികളും കിളികളുമെല്ലാം കർത്താവിൻ്റേതാണ്, സ്രഷ്ടാവായ ദൈവത്തിൻ്റേതാണെന്ന് പദങ്ങളിൽ പ്രകീർത്തിച്ചുകൊണ്ട് ജനങ്ങൾ ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു, അവിടുത്തെ പാടിപ്പുകഴുത്തുന്നു. എന്തെന്നാൽ കർത്താവുന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനാണ്. ഭൂമിയുടെ അഗാധതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്, പർവ്വതശൃംഗങ്ങളും അവിടുത്തേതാണ്. ആകയാൽ ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ.
ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ.
ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ.
ഇന്നവിടുത്തെ സ്വരം നിങ്ങൾ ശ്രവിച്ചിരുന്നെങ്കിൽ, മരുഭൂമിയിൽ വച്ചെന്ന പോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ. അന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും അവരെന്നെ പരീക്ഷിച്ചു.
ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഇന്നു നിങ്ങൾ ഹൃദയം കഠിനമാക്കരുതേ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. രക്ഷാശിലയായ ദൈവത്തിങ്കലേക്ക് സകലരെയും ക്ഷണിക്കുന്ന 95-ാം സങ്കീർത്തന പഠനം ഇനിയും അടുത്തയാഴ്ചയിൽ.